കാരണം ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക. ഇന്നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിനക്കർഹമായ സന്തോഷത്തിന്റെ ഓഹരി വേണ്ടെന്ന് വയ്ക്കരുത്. നിന്റെ പ്രയത്നത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ടു പോവുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ലേ? കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക. പാതാളത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുകയില്ല. ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും. നീ മരിക്കണം എന്നാണ് ആദ്യയിലുള്ള നിയമം. തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴുകയും വീണ്ടും തള്ളുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ. ഒരുവൻ മരിക്കുന്നു, മറ്റൊരുവൻ ജനിക്കുന്നു. ബിന്ദുങ്ങൾ ജീർണിച്ചില്ലാതാകും അവയുണ്ടാക്കിയ മനുഷ്യരും. ധ്യാനത്തിൽ മനസ്സുറപ്പിച്ച ബുദ്ധിപൂർവം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. ധ്യാനത്തിന്റെ മാർഗങ്ങളെ പറ്റി മനനം ചെയ്യുന്നവൻ അവളുടെ രഹസ്യങ്ങൾ അറിയും. അവൻ ജ്ഞാനത്തെ നായാട്ടുകാരനെ പോലെ പിന്തുടരുകയും അവളുടെ വഴിയിൽ പതിയിരിക്കുകയും ചെയ്യും. അവൻ ജാലകത്തിലൂടെ നോക്കുകയും വാതിൽക്കൽ ചെവിയോർക്കുകയും ചെയ്യും. അവൻ അവളുടെ വീട്ടിനടുത്ത് വസിക്കുന്നു. അവളുടെ മതിലുകളിൽ കൂടാരത്തിന്റെ കുട്ടികൾ ഉറപ്പിക്കുന്നു. അവൻ അവളുടെ സമീപത്ത് കൂടാരം അടിക്കുന്നു. അതിനാൽ അത് മനോഹരമായ പാർപ്പിടമാണ്. അവൻ തന്റെ സന്താനങ്ങളെ അവളുടെ തമിഴ്ത്തുകയും അവളുടെ ശാഖകളുടെ കയ്യിൽ പാർക്കുകയും ചെയ്യുന്നു. അവൾ അവനെ വെയിലിൽ തണലേകുന്നു. അവളുടെ മോഹത്തിൽ മധ്യയെ അവൻ വസിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ഭക്തൻ ഇത് ചെയ്യും. കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും. അമ്മയെ പോലെ അവൾ അവനെ സമീപിക്കും. നവവധുവിനെ പോലെ സ്വീകരിക്കും. അറിവിന്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും. ജ്ഞാനത്തിന്റെ ജലം കുടിക്കാൻ കൊടുക്കും. അവൻ അവളെ ചാരി നിൽക്കും വീഴുകയില്ല. അവളിനാശ്രയിക്കും ലജ്ജിതനാവുകയും ഇല്ല. അവൾ അവനയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും. സമൂഹ മധ്യയെ സംസാരിക്കാൻ അവന് കഴിവ് നൽകും. അവൻ സന്തോഷിച്ച ആനന്ദത്തിന്റെ കിരീടമണിയും അനന്തമായ കീർത്തി ആർജിക്കുകയും ചെയ്യും. പോഷന്മാർക്ക് അവളെ സ്വന്തമാക്കാനോ പാപിക്കവളെ കാണാനോ കഴിയുകയില്ല. അഹങ്കാരികളിൽ നിന്ന് അവൾ അകന്ന് വർത്തിക്കുന്നു. നുണയവരുടെ ചിന്തയ്ക്ക് അവൾ അത് പ്രാപ്തിയാണ്. സ്തോത്രഗീതം പാപിക്കണമെന്നില്ല. അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ജ്ഞാനത്തിന്റെ പ്രതിസ്ഫുരണമാണ് സ്തോത്രഗീതം. കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. അവിടുന്ന് ആളിനെ വഴി തെറ്റിച്ചതെന്ന് പറയരുത്. അവിടുത്തേക്ക് പാപി ആവശ്യമില്ല. എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെക്കുന്നു. അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല. ആദ്യം കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് സ്വാതന്ത്ര്യവും നൽകി. മനസ്സുവെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്താപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളതെടുക്കാം. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവൻ ലഭിക്കും. കർത്താവിന്റെ ജ്ഞാനം മഹോന്നതമാണ്. സർവശക്തനും സർവജ്ഞനും ആണ് അവിടുന്ന്. കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു. മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു. പാപം ചെയ്യാതെ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല. ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. പുളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്. ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയുമരുത്. ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. അവരുടെ ദീർഘായുസ്സിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. കാരണം ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചമാണ്. ദൈവഭയമില്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനപത്യനായി മരിക്കുന്നതാണ്. വിവേകമുള്ള ഒരുവനാൽ നഗരം ജനതിപ്രദമാകും. നിയമനിഷ്ഠയില്ലാത്ത ഒരു വർഗം വഴി അത് ശൂന്യമാകും. ഇങ്ങനെയുള്ള പലതും എന്റെ കണ്ണ് കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ വലുത് എന്റെ ചെവി കേട്ടിട്ടുമുണ്ട്. പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കുന്നു. അനുസരണയില്ലാത്ത ജനത ക്രോധമാളി കത്തിക്കുന്നു. സ്വശക്തിയിൽ വിശ്വസിച്ച ദൈവത്തോട് മത്സരിച്ച പുരാതന മല്ലന്മാരോട് അവിടുന്ന് ശ്രമിച്ചില്ല. ലോകത്തിന്റെ അയൽക്കാരെ അഹങ്കാര നിമിത്തം അവിടുന്ന് വെറുത്തു, അവരെ വെറുതെ വിട്ടില്ല. നാശത്തിന് ഒഴിഞ്ഞിട്ട് പാപം മൂലം തൂത്തെറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. ലാഭത്തിനണിഞ്ഞിരുന്ന 600,000 ദുർവാശിക്കാരോടും അവിടുന്ന് കരുണ കാണിച്ചില്ല. നിശ്ചയാർത്ഥ്യക്കാരൻ ഒരുവനേ ഉള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നെങ്കിൽ നിർണയും കോപവും പ്രഖ്യാപനോട് കൂടെ ഉണ്ട്. നിമിഷന്മാരും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത്. അവിടുത്തെ കാരണം പോലെ തന്നെ ശിക്ഷയും വലുതാണ്. പ്രവർത്തികൾക്കനുസൃതമായി അവിടുന്ന് മനുഷ്യനെ വിധിക്കുന്നു. വള്ളമുതലുമായി പാപി രക്ഷപ്പെടുകയില്ല. ദൈവഭക്തന്റെ ക്ഷമ പിതാവുകയും ഇല്ല. കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. പ്രവർത്തികൾക്ക് സ്വത്ത പ്രതിഫലം ഓരോരുത്തരും ലഭിക്കും. ഇങ്ങനെ പറയരുത്, ഞാൻ കർത്താവിൽ നിന്ന് പറഞ്ഞിരിക്കും. ഉന്നതത്തിലാരെന്ന് ഓർക്കും. അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല. നിസ്സീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ്? സ്വർഗവും സ്വർഗാദി സ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സിംഹസനത്തിൽ വിറകൊള്ളും. പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും അവിടുത്തെ നോട്ടത്തിൽ കുലുങ്ങും. ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല. അവിടുത്തെ മാർഗങ്ങളെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. മനുഷ്യ സൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു. അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആരുഘോഷിക്കും? ആരവയ്ക്ക് വേണ്ടി കാത്തിരിക്കും? പ്രതിഫലത്തിന്റെ ദിനം വിദൂരത്താണ്. ഇങ്ങനെയാണ് വിവേകശൂന്യൻ വിചാരിക്കുന്നത്. ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിക്കുന്നു. മകനെ, ഞാൻ പറയുന്നത് കേട്ട് ജ്ഞാനമാർജിക്കുക. എന്റെ വാക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കുക. സൂക്ഷ്മതയുള്ള ഉപദേശവും ജ്ഞാനവുമാണ് ഞാൻ നൽകുന്നത്. ആദ്യം കർത്താവ് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടികളുടെ കർമ്മരംഗവും നിർണയിച്ചു. ശാശ്വതമായ സുക്രമത്തിലാണ് അവയെ സംവിധാനം ചെയ്തത്. അത് ഭാവി തലമുറകൾക്കും ബാധകമാണ്. അവയ്ക്ക് വിശപ്പോ ക്ഷീണമോ ഇല്ല. ഒരിക്കലും ആ കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നില്ല. അവ പരസ്പരം തിക്കിത്തിരക്കുന്നില്ല. അവ ഒരിക്കലും അവിടുത്തെ വാക്ക് തിരിക്കുന്നില്ല. കർത്താവ് ഭൂമിയെ നോക്കുകയും തന്റെ നന്മകൾ കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. എല്ലാവിധ ജീവജാലങ്ങളെയും കൊണ്ട് അവിടുന്ന് അതിന്റെ ഉപരിതലം നിറച്ചു. അവ മണ്ണിലേക്ക് മടങ്ങും. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകം കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവൃത്തികളുടെ മഹത്വം പ്രഖ്യാപിച്ചു. അവിടുത്തെ വിശുദ്ധനാമം സ്തുതിക്കുന്നു. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ സ്തുതികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ നീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുകയെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്ന് അത് പറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനും അവിടുത്തെ ഭരണാധികാരിയെ നൽകി. സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. നല്ല പ്രവർത്തികളെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ കൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് ഉപേക്ഷിക്കുന്നു. മനുഷ്യന്റെ കാലധർമ്മത്തെ മുദ്രമോദരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരണത്തെ കണ്ണിനെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തലം വയ്ക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചലഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. ആത്മാവിലേക്ക് തിരിഞ്ഞ് പാപം പരിശോധിക്കുവിൻ. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുവിൻ. അത്യുന്നതങ്ങളിലേക്ക് തിരികുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവിൻ. ജീവിക്കുന്നവർ അത്യുന്നതിന് സ്വാസ്ത്രഗീതം പാടുന്നത് പോലെ മാതാവിനാറിച്ച് സ്തുതിക്കും. അസ്തിത്വമില്ലാത്തവനിൽ നിന്നെന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോട് ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവ് തന്നെടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. മനുഷ്യൻ അമർത്തനല്ലാത്തത് കൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളതെന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു. എന്നാൽ മനുഷ്യൻ കൊടിയും ജ്ഞാനവുമാണ്. ദൈവമേ സൂര്യനയ്ക്ക് യോഗ്യമാകുന്നു മാറിക്കുന്നു.
പിതാവിനും പുത്രനും വിശുദ്ധ തന്നെ ആമീൻ. ത്രിയേക ദൈവത്തിന്റെ നല്ലൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഓർത്തോസ്തോത്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ പത്തിനോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന ടെലിഫോണിക് കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ സമയത്ത് സ്വാഗതം ആശംസിക്കട്ടെ. പ്രത്യേക ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ദൈവത്തിന് വളരെ ആത്മാർത്ഥമായ സ്തുതിയും മൊത്തവും ഹൃദ്യമായ ആരാധനയും ഈ സമയത്ത് സമർപ്പിച്ചിട്ടുണ്ട്. ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാടക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് സജീവമായ നേതൃത്വം നൽകി വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഈ ശുശ്രൂഷയെ നയിച്ചുകൊണ്ട് പോകുന്ന ഇടവകളുടെ മെട്രോപോളി താപിയോന്യ അലക്സിയസ് മറിയൂസവേ ശ്രീവേണിയെ ഈ കൂട്ടായ്മയുടെ പേരിൽ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കട്ടെ. ഇന്ന് തിരുവചന ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം ചുമതലയിട്ടിരിക്കുന്നത് എന്റെ സഹപാഠിയും വളരെ സ്നേഹിക്കുകയും എന്റെ വളരെ അടുത്ത സുഹൃത്തായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് എം ഡാനിയലച്ചൻ. അദ്ദേഹമാണ് കേരളം നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. പ്രത്യേകിച്ച് ഇതിന് ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സന്തോഷത്തിനെയും അരമന ഗായക സംഘത്തെയും സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥനാപൂർവ നേതൃത്വം കൊടുക്കുകയും എല്ലാ കൈത്താഴ്ചകളിൽ വരുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. നോർത്ത് ഈസ്റ്റ് മദ്രാസനത്തിലും സൗത്ത് വെസ്റ്റിലും അതുപോലെ തന്നെ കാനഡ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അനേക ആളുകൾ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൈത്താങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. എല്ലാ മാന്യ വ്യക്തികളെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് റെക്കോർഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനോജ്, അതുപോലെ തന്നെ വേദസ്വം വായിക്കുന്ന ബഹുമാനപ്പെട്ട രാജ്, എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴെ അരവനയിലെ ഗായക സംഘം ഗീതം ആലോചിക്കുകയും അതിനെ തുടർന്ന് തുറന്ന ശുശ്രൂഷ നിർവഹിക്കുന്നതായിരിക്കും.
പ്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. നാം ചേർന്ന ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ കണ്ടാകുന്നു. ചരിത്രത്തിൽ ഇറങ്ങി പിതാക്കന്മാരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുകയും ഈ ലോകത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം വിശ്വാസവും കരുത്തും നൽകിയ ദൈവസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മുടെ ആകുലതകളും വേദനകളും ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് സമർപ്പിക്കാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ കണ്ടാകും. കാണുന്നു ഞാൻ Thank you.
പിതാവിനും പുത്രനും സഹായിക്കും സ്തുതി
തന്റെ
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു
ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു
ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക്
ആവശ്യമുള്ള
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. പിതൃപരമായ
വറക്കുമോർ പരിശുദ്ധനും സർവശക്തനുമായ ദൈവമായ കർത്താവേ, നീ അതിർത്തി കുറിക്കപ്പെടാത്തവനായി പ്രകാശങ്ങളുടെ പിതാവാകുന്നു. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവിളിച്ചമായ വചനമാം ദൈവം ഞങ്ങളുടെ രക്ഷകനാകുന്നു. ജീവനുള്ള പരിശുദ്ധ റൂഹ തന്റെ ആവാസത്താൽ സർവസൃഷ്ടിയെയും ജീവന്റെ പ്രഭാവലയത്തിൽ ചലിപ്പിക്കുന്നു. പ്രഭാതങ്ങൾ ഉദയങ്ങളാൽ നീതി സൂര്യനായ മെസ്സിയായുടെ രക്ഷാകരമായ ഉദയത്തെ കുറിക്കുന്നു. മധ്യാഹ്നങ്ങൾ ഉഗ്രമായ പ്രകാശത്താൽ നിന്റെ അഗമ്യ തേജസ്സിനെ സാക്ഷിക്കുന്നു. അസ്തമയങ്ങൾ വിവിധ വർണ്ണങ്ങളാൽ നിന്റെ സൃഷ്ടിയുടെ സൗന്ദര്യത്തെ ഉദ്ഘോഷിക്കുന്നു. പകലും രാത്രിയും അനുക്രമമായ മാറ്റങ്ങളാൽ നിന്നെ പോഴ്ത്തുന്നു. കർത്താവേ, പ്രഭാതവും പകലും നിന്റേതാകുന്നു. സന്ധ്യയും രാത്രിയും നിന്റെ സൃഷ്ടിയാകുന്നു. നിന്നെ കുറിച്ചുള്ള അറിവിനാൽ ഞങ്ങളുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കണമേ. തിന്മയുള്ള ലോകത്തിൽ ഞങ്ങൾ നടക്കുമ്പോൾ നിന്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപമായിരിക്കണമേ. നിന്റെ മുഖപ്രകാശം കണ്ട് ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. അന്ധകാരത്തിലും മരണനിലയിലും ഇരിക്കുന്ന എല്ലാ മനുഷ്യർക്കും നിന്നിലുള്ള പ്രത്യാശ നൽകി ജീവനിലേക്ക് അവരെ നയിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ സിംഹാസനമാകുന്ന സ്വർഗവും നിന്റെ പാദപീഠമാകുന്ന ഭൂമിയും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ ദൈവത്വത്തിന്റെ സേവകരാകുന്ന സ്വർഗീയ സേനകൾ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിന്നെ പ്രസവിച്ച കന്യകയായ അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ നീതിയെ പ്രസിദ്ധമാക്കിയ പ്രവാചകന്മാരും ജീവൻ നൽകുന്ന നിന്റെ സുവിശേഷത്തെ പ്രഖ്യാപിച്ച സ്നേഹന്മാരും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ സ്നേഹത്തെ പ്രതി മരിച്ച സഹോദരന്മാരും നിന്റെ കൽപ്പനകളെ പഠിപ്പിക്കുകയും അവയെ ആചരിക്കുകയും ചെയ്ത ഞങ്ങളുടെ ഗുരുക്കന്മാരും മാതാപിതാക്കളും നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, നീ മഹത്വത്തോടുപ്പോൾ വിവേകികളായ അനുതാപക്കാരോടും പതിനൊന്നാം മണിസമയത്തെ വേലക്കാരോടും ഒരുമിച്ച് നിന്റെ വലത്തുഭാഗത്ത് നിന്ന് നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കാൻ നിങ്ങൾ യോഗ്യരായി തീരണമേ.
ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ ഈ ആഴ്ചയിലും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടുവാനും ദൈവത്തെ സ്തുതിക്കുവാനും തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാനും എല്ലാം കൃപ ലഭിച്ചിരിക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. നമ്മളെല്ലാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്കും ദൈവവചന ധ്യാനത്തിനും പഠനത്തിനും ഉതകുമാറ് നമ്മുടെ സാഹചര്യങ്ങളെ ശാന്തമാക്കുകയും ഏകാഗ്രമാക്കുകയും ഈ വേർതിരിച്ചിരിക്കുന്ന സമയം അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാൻ തക്കവണ്ണം അതിനെ ക്രമപ്പെടുത്തുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക. ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ മാസങ്ങളിലെ എല്ലാ ആഴ്ചകളിലും അതിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഭദ്രാസനത്തിലെ ഓരോ ഭാഗങ്ങളിലും വെച്ച് ഫാമിലി കോൺഫറൻസ് നടത്തിയായി. അതെല്ലാം ഭംഗിയായിട്ടും അനുഗ്രഹപരമായിട്ടും നടക്കുന്നു എന്നുള്ളതും നിങ്ങളെ പ്രത്യേകം അറിയിക്കുന്നു. ഇന്ന് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ വെച്ച് നോർത്ത് അമേരിക്കയിലെ മുഴുവൻ എം ജി ഒ സി എസ് എഫിന്റെയും നേതൃത്വത്തിലുള്ള ലീഡർഷിപ്പ് ക്യാമ്പിന് തുടക്കം കുറിക്കുകയാണ്. അതിൽ സംബന്ധിക്കുവാനായിട്ട് ഞാനിപ്പോ ലോസ് ആഞ്ചലസിലാണ്. ഇവിടെ ലോസ് ആഞ്ചലസിൽ നിന്നുകൊണ്ടാണ് ഇപ്പോ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച അറ്റ്ലാന്റയിൽ വെച്ച് ആ ഏരിയ പ്രാർത്ഥന ഫാമിലി കോൺഫറൻസും നടക്കും. ഇതിന്റെ എല്ലാം അനുഗ്രഹകരമായ നടത്തിപ്പിന് ദൈവത്തോടെ പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. അടുത്ത ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള സമയങ്ങളാണല്ലോ ശൂനോയോ നോമ്പ്, ദൈവമാതാവിന്റെ നാമത്തിലുള്ള വാങ്ങിപ്പ് പെരുന്നാളും നോമ്പും നാം അനുഷ്ഠിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ 8 വരെ ദൈവമാതാവിന്റെ ജന്മപ്പെരുന്നാൾ സഭയിൽ സാർവത്രികമായിട്ടിപ്പോ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും നാം എല്ലാം ഓർത്തിരിക്കേണ്ട ഒരു സംഗതി, ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള നോയമ്പ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതും ദൈവമാതാവിന്റെ മധ്യസ്ഥത നാം തേടുന്ന സഭയുടെ ഔദ്യോഗിക നോമ്പും ആണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ആ നോമ്പ് നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുവാനും അതിലൂടെ അനുഗ്രഹീതരാകുവാനും തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. കാരണം ഓഗസ്റ്റ് സെഷൻ സിനഡിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം അടുത്ത ചൊവ്വാഴ്ച നാട്ടിലേക്ക് പോകുന്നു. അതുകൊണ്ട് അടുത്ത ബുധനാഴ്ച മുതലുള്ള 2-3 ആഴ്ചകളിൽ എനിക്ക് ടെലികോൺഫറൻസിൽ സംബന്ധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിൽ വരുന്നു. 19-ാം തീയതി സിനഡ് സെഷൻ കഴിഞ്ഞ് അമേരിക്കയിൽ തിരിച്ചെത്തുന്നതും ആയിരിക്കും. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട വർഗീസ് എം ഡാനിയൽ അച്ഛനാണ്. അച്ഛൻ മുമ്പും ഈ സന്ദർഭത്തിൽ നമ്മളോടുകൂടെ ആയിരിക്കുകയും ദൈവവചന ധ്യാനം നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂയോർക്കിലെ ഓറഞ്ച് ബർഗ് സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി വികാരിയായിട്ട് അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് കുറെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അച്ഛൻ ഇവിടെ എത്തിയത്. അവിടെ നിന്നും PhD ഒക്കെ കരസ്ഥമാക്കിയതിനു ശേഷം അമേരിക്കയിലേക്ക് വരികയും ഇവിടെ അനുഗ്രഹകരമായിട്ട് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു. സെന്റ് ജോൺസ് ഓർത്തഡോക്സ് വാറൻസ്ബർഗ് ഈ അടുത്ത സമയത്ത് അത് പുതുക്കി പണിത് കൂതാശ ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. ഞാൻ അവിടെ പോയി ഒരിക്കൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അച്ഛന്റെ സ്നേഹ താല്പര്യങ്ങൾ ബഹുമാനങ്ങൾ അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളതും സന്തോഷത്തോടെ ഇപ്പോഴും ഓർക്കുകയാണ്. അച്ഛൻ കോന്നി സ്വദേശിയാണ്, കുംഭവണ ഭദ്രാസനത്തിലെ കോന്നി സ്വദേശിയാണ്. ബഹുമാനപ്പെട്ട വർഗീസ് ഡാനിയൽ അച്ഛനെ സന്തോഷത്തോടുകൂടി ഈ പ്രാർത്ഥന ടൈമയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആരംഭിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട വർഗീസ് ഡാനിയൽ അച്ഛൻ ഗാനം നയിക്കുന്നതുമായിരിക്കും.
ചേർന്ന് വീണ്ടും ദൈവസന്നിധിയിൽ ഒരു ഗാനം സമർപ്പിക്കാം. യേശു വിളിക്കുന്നു എന്നും യേശു വിളിക്കുന്നു, ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ നമ്മുടെ കാതുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം എല്ലാ കാലത്തും എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതായ കാര്യമാണ്. ദൈവസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കാം. യേശു വിളിക്കുന്നു Oh
ബഹുമാനപ്പെട്ട എം ഡി വർഷത്തിന് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു.
ഒരു നിമിഷം തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. സർവേശ്വരനായ ദൈവമേ, നിന്റെ വെടിഞ്ഞ് ഈ പുലരിയുടെ മനോഹാരിതയിൽ മനം സമർപ്പിച്ച് ദൈവവചനത്തിന്റെ ശ്രേഷ്ഠതയെ ശ്രവിക്കുവാൻ അടിയങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ. ഈ പ്രഭാത കിരണങ്ങൾ ദർശിക്കുവാൻ കഴിയാതെ ജീവൻ പൊലിഞ്ഞ പാലസ്തീനിലെയും ഇറാഖിലെയും ഉക്രൈനിലെയും മറ്റ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യരെയും പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്ന് രാവിലെ തകർന്നു വീണ തായ്വാനിലെ എയർലൈനിലെ ആൾക്കാരെയും, കഴിഞ്ഞ ദിവസം തകർന്നു വീണ മലേഷ്യൻ എയർലൈൻസിലെ മനുഷ്യ ജനതയെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ആയുസിന്റെ ഒരു പുതിയ ദിവസം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ ദൈവത്തെ പാടിപ്പുകഴ്ത്തുവാൻ ദൈവമേ അടിയങ്ങൾക്ക് കൃപയേകണമേ. ത്രിയേക ദൈവത്തിൽ നമ്മെ ഏവരെയും സമർപ്പിക്കാം. വളരെ വർഷങ്ങളുടെ സ്നേഹബന്ധമുള്ള അഭിവന്യ തിരുമേനി, ശ്രേഷ്ഠരായ വൈദിക സഹോദരങ്ങളെ, അമേരിക്കൻ ജീവിതത്തിന്റെ തിരക്കിനിടയിലും ഈ ബുധൻ പ്രഭാതം ദൈവത്തിന് സമർപ്പിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന സൗത്ത് വെസ്റ്റ് ഡയോസിലെ മലങ്കര സഭയുടെ അരുമ സന്താനങ്ങളെ, ഇന്ന് ദൈവവചനത്തിന്റെ ധ്യാനത്തിനായിട്ട് ഞാൻ എടുക്കുന്ന വിശുദ്ധ വേദഭാഗം പഴയ നിയമത്തിൽ നാഹൂം പ്രവാചകൻ, മൈനർ പ്രോഫറ്റ്സ് എന്നറിയപ്പെടുന്ന പ്രവാചകന്മാരിൽ ഒരാളായ നാഹൂം പ്രവാചകൻ എഴുതിയ പുസ്തകം അതിന്റെ രണ്ടാം അധ്യായം അതിന്റെ ഒന്നാം വാക്യമാണ്. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴിയെ സൂക്ഷിച്ചു നോക്കുക, അരയെ മുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. An attacker advances against you. Guard the fortress. Watch the road. Brace yourself. Marshal all your strength. പഴയ നിയമത്തിലെ മൂന്ന് ചെറിയ അധ്യായം മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ് നഹൂം പ്രവാചകന്റെ പുസ്തകം. അനുകമ്പ, ആശ്വാസം എന്നൊക്കെയാണ് നാഹൂം എന്ന വാക്കിന്റെ അർത്ഥം. ദൈവജനത്തിനുള്ള ആശ്വാസത്തിന്റെ വചനങ്ങളാണ് ഈ പ്രവചന പുസ്തകത്തിന്റെ ഉള്ളടക്കം. യോന എന്ന ശക്തനായ പ്രവാചകനെ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. ആ പ്രവാചകന്റെ പ്രവചനത്തിന് ശേഷം നിനിവ ദൈവത്തെ മറന്ന് യാത്ര ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ നാഹൂം പ്രവാചകൻ അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴിയെ സൂക്ഷിച്ചു നോക്കുക, അര മുറുക്കുക, നിന്നെ തന്നെ ശക്തീകരിക്കുക. നമ്മള് ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ നാഹൂം പ്രവാചകൻ പറയുന്ന ഈ വാക്കുകൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് അമേരിക്കയിലെ തിരക്കേറിയ ജീവിതത്തിലോട് ഓടിക്കൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ വാക്കുകൾ എത്രമാത്രം പ്രസക്തമാണ് എന്ന് അല്പനേരം ചിന്തിക്കാം. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. ദ അവയർനെസ് ഓഫ് അവർ എനിമീസ്, നമ്മുടെ ശത്രുവിനെ കുറിച്ചുള്ള ഒരു അവബോധം, അതാണ് നാഹൂം പ്രവാചകൻ ആദ്യമേ ഇവിടെ പറയുന്നത്. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നുണ്ട്. ഇന്നത്തെ ലോകത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ലോകത്തിൽ അനേകം നാൾ ജീവിക്കുന്നു, പല കാര്യങ്ങളിൽ ഇടപെടുന്നു, എന്നാൽ നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വലിയതായ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുന്നവരാണ്, ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോഴേ നമ്മുടെ രോഗത്തിന്റെ ലക്ഷണങ്ങൾ അവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും. പനിയാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു ഡോക്ടർ നേരായ ചികിത്സ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ തുടങ്ങണമെന്നുണ്ടെങ്കിൽ, അതിന്റെ കാരണങ്ങളെ കണ്ടെത്തുവാനായിട്ട് കഴിയണം. ആ രോഗത്തിന്റെ അടിസ്ഥാനമായ കാരണം എന്താണെന്ന് അറിയാതെ ചികിത്സിക്കുവാനായിട്ട് കഴിയുകയില്ല. ഐസിയുലൊക്കെ പല ദിവസങ്ങൾ കിടക്കുമെങ്കിലും അതിനുശേഷം അതിന്റെ ശരിയായിട്ടുള്ള രോഗ ട്രീറ്റ്മെന്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണങ്ങളെ കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ. നമ്മുടെ ശത്രു ഇന്ന് നമ്മള് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴ് നമ്മുടെ യഥാർത്ഥ ശത്രു എന്താണ് എന്ന് നമുക്ക് നേരായ ചിന്ത ഉണ്ടാകണം. ഒരു പക്ഷെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അമ്മായിയമ്മയോ അല്ലെ മരുമകളോ ഒന്നും ആയിരിക്കത്തില്ല. ഒരു പക്ഷെങ്കിൽ നമ്മെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുമ്പോൾ ഇരുട്ടിന്റെ ആത്മാവിനെ ജനിപ്പിക്കുന്ന സാത്താന്റെ പ്രവർത്തനങ്ങളായിരിക്കാം ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ശത്രുക്കളായിട്ട്, നമുക്കെതിരെ നിലകൊള്ളുന്ന ശത്രുക്കളായിട്ട് കാണുന്നത്. സാത്താൻ എന്ന വാക്കിന് ഒന്ന് രണ്ട് മറ്റു പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നമസ്കാര ക്രമങ്ങളിലും അതുപോലെ തന്നെ പ്രാർത്ഥനാ ക്രമങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളുണ്ട്. ആകൽ കറുസ എന്നൊരു വാക്കാണ്, പിശാച് എന്ന് പറയുന്ന മറ്റൊരു വാക്കാണ്. പിശാച് എന്ന വാക്കിനെ പിശുദം ഭക്ഷിക്കുന്നവൻ, മാംസം ഭക്ഷിക്കുന്നവന് മറ്റ് ഒരർത്ഥമുണ്ട്. മാംസം ഭക്ഷിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ വേദനപ്പെടുത്തുമ്പോൾ പിതാക്കന്മാര് പറയുന്നത് അവരുടെ മാംസത്തെ ഭക്ഷിക്കുകയാണ്. അത് പിശാചാണ്. അത് മനുഷ്യരെ മനുഷ്യരിൽ നിന്ന് അകറ്റുന്നതാണ്, ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്. ആത്മീയ യാഗമായി അർപ്പിക്കപ്പെടേണ്ട ദൈവത്തിന്റെ ആലയമായ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതായ പിശാചിന്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഒരിക്കലെ ഒരു വൈദികൻ ഒരു കുട്ടിയോട് ചോദിച്ചു, ഒരു കുട്ടി ഒരു വൈദികനോട് ചോദിച്ചു, സാത്താൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പം വൈദികൻ സാധാരണ ഒരു രീതിയിലുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിശദീകരണം നൽകി, രണ്ട് കൊമ്പ്, രണ്ട് വലിയ പല്ല്, വാല്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വൈദികൻ വിശദീകരിച്ചു. അപ്പോഴ് ചിലപ്പോഴൊരു അസ്ഥി കൂടമൊക്കെ കാണും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴീ കുട്ടി നേരെ മുറിയിലേക്ക് കയറി ചെന്നിട്ട് അവനെ രാത്രിയിൽ ധരിക്കുന്നതായ പൈജാമ എടുത്തുകൊണ്ട് വന്ന് കാണിച്ചു. കാണിച്ചിട്ട് അത് കാണിച്ചപ്പോഴ് അതിലെല്ലാം ഈ അസ്ഥി കൂടത്തിന്റെ പടവും തലയോട്ടിയുടെ പടവും ഒക്കെ ഉള്ള ഒരു പൈജാമ എടുത്ത് കാണിച്ചു. കാരണം ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും, എവിടെ നോക്കുന്ന ടീഷർട്ട് വാങ്ങിക്കാൻ പോയാലും കുഞ്ഞുങ്ങളുടെ ടോയ്സ് വാങ്ങിക്കാൻ പോയാലും ഒക്കെയും കാണുന്ന ഒരു പോപ്പുലർ ഇമേജ്, സാത്താന്റെ ഇമേജിന് ഒരു പോപ്പുലർ കൾച്ചർ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കോസ്റ്റ്യൂംസ് വാങ്ങിക്കാൻ പോയാലും പലയിടത്തും ചെല്ലുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു പോപ്പുലർ ഇമേജ് നമുക്ക് സാത്താനെ സംബന്ധിച്ചിടത്തോളം കാണുവാനായിട്ട് കഴിയും. കാരണം ഇന്ന് ദൈവം എന്ന് പറയുന്നത് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അമേരിക്കയുടെ ഡോളറിനകത്ത് എഴുതിയിട്ടുണ്ട് ദൈവത്തിലാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്ര പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിയും. സാത്താന് ഒരു പുതിയ ഇമേജ്, ഒരു പുതിയ പോപ്പുലർ കൾച്ചർ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ കൾച്ചറിൽ, നമ്മുടെ ഈ സാധാരണ ചർച്ച് ലൈഫിലും ഒക്കെ ചിലപ്പോഴൊക്കെ ഇത് കടന്നു വരാറുണ്ട്. കുഞ്ഞുങ്ങളുടെ ബാപ്റ്റിസത്തിന് പോലും മദ്യം എസൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി കൾച്ചർ, 24 മണിക്കൂറിലേറെയും അതിന് 24 മണിക്കൂർ ദിവസം കിട്ടുന്നുണ്ടെങ്കിൽ അതിലേറിയ പങ്കും കമ്പ്യൂട്ടറിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗെയിംസിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ടെക്നോളജിയിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള, സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മളൊരു ടെക്നോളജി ഉപയോഗിച്ചാണ് ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ ഈ ധ്യാനം നടത്തുന്നത്. അത് നല്ലത്, നല്ലതിന്റെ ഒരു വശമല്ല ഞാൻ പറഞ്ഞത്. അതിന് അഡിക്റ്റഡ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറ ആ യുവതലമുറയുടെ പ്രശ്നം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതെങ്ങനെ എത്രമാത്രം ഒരു ജീവിതത്തെ കാർന്നു തിന്നുന്ന ശത്രുവായിട്ട് പതിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട്, പണസമ്പാദത്തിന് വേണ്ടിയിട്ട് 2-3 ഷിഫ്റ്റ് ഒരു പക്ഷെങ്കിൽ നമ്മളൊക്കെ ചെയ്ത് നമുക്ക് ശരീരത്തിന്റെ നല്ലൊരു ഭാഗവും വിശ്രമിക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും എഴുന്നേൽക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ സാത്താൻ എവിടെയൊക്കെയോ പതിയിരിക്കുന്നുണ്ട്, ശത്രു എവിടെയൊക്കെയോ നമ്മെ നശിപ്പിക്കുന്ന ശത്രു എവിടെയൊക്കെയോ പതിയിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മൾ വിസ്മരിക്കാതെ ഇരിക്കുവാനായിട്ട് സാധിക്കട്ടെ. ശത്രു പതിയിരിക്കുന്ന ഓരോരുത്തരുടെയും ശത്രുവിനെ അവരോർക്ക് തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവരുടെ മനസ്സുകളിലേക്ക്, ജീവിതങ്ങളിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സാത്താന്റെ പരീക്ഷണങ്ങളെ അല്ലെങ്കിൽ ശത്രു നമുക്കെതിരെ പതിയിരുന്ന് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം, എവിടെയോ അവൻ മറഞ്ഞിരിപ്പുണ്ട്, എവിടെയോ അവൻ നമ്മളെ കാർന്നു തിന്നുന്നുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കാതെ ഇരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, നിന്റെ കോട്ട കാത്തുകൊള്ളണം. ശത്രു നിനക്കെതിരെ കയറി വരുന്നത് കൊണ്ട് നിന്റെ കോട്ട കാത്തുകൊള്ളണം. ഗാർഡ് ദ ഫോർട്രസ്. നമുക്ക് എല്ലാവർക്കും ഒരു കോട്ടയുണ്ട്, നമ്മുടെ ജീവിതത്തിനൊരു കോട്ടയുണ്ട്. ആ കോട്ടയിലേക്ക് നമുക്കൊന്ന് പോകുവാനായിട്ട് സാധിക്കട്ടെ. ആ കോട്ടയെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് പ്രധാനമായി 3 കോട്ടകളുള്ളതായിട്ട് എനിക്ക് ഞാൻ കാണുന്നു. അതിലൊന്ന് അവന്റെ ശരീരമാണ്, 2 മനസ്സ്, 3 ആത്മാവ്. ശരീരവും മനസ്സും ആത്മാവും ഒന്ന് ചേർന്നിരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ കോട്ടകൾ അവൻ കാത്തുകൊള്ളണം. അതുകൊണ്ടാണ് അത്രയും നമ്മൾ പാടുന്ന, മിക്കവാറും നമ്മളൊക്കെ നമ്മുടെ ധ്യാനങ്ങളിലും ഒക്കെ പാടാറുള്ള പാട്ട് കാണുന്നല്ലോ, ആത്മ ശരീര മനസ്സുകള എന്നോട് തിരുമുൽ കാഴ്ചകളെ ശ്വാസപ്രദനെ അൻപോടു കൈ കൊണ്ടിരണമേ. ആത്മാവും ശരീരവും മനസ്സുകളും അത്രയുമിന്റെ തിയോളജിയില് വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും കാണുന്ന ഒരു ഭാഗമാണ്. ആത്മാവും ശരീരവും മനസ്സുമാകുന്ന കോട്ടകളെ നിയന്ത്രിക്കണം എന്ന് പൗരസ്ത്യ പിതാവായ അപ്രയും പാട്ടിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ കോട്ടകൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, നമ്മുടെ കോട്ടകൾ വളരെ വീക്കായുന്നു എന്നുള്ളതാണ് ശത്രു കയറി വരുവാനുണ്ടാകുന്ന ഒരു കാരണം. ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ കമ്പ്യൂട്ടറിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നോളജിയുടെ മുന്നിലോ പൂർണ്ണമായും സമർപ്പിച്ച് അഡിക്റ്റഡ് ആയിത്തീരുന്ന ഒരു വ്യക്തിയുടെ ശരീരവും മനസ്സും പലപ്പോഴും വളരെ വികലമായി പോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഓർത്തഡോക്സ് തിയോളജിയിൽ മണ്ണിലാൽ മണ്ണനാൽ മനയപ്പെട്ട ഈ ശരീരത്തിന് വളരെയേറെ പ്രാധാന്യമാണുള്ളത്. വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ റോമാലേഖനം 12:1 പറയുന്നുണ്ട്, നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ആരാധനയായി ദൈവത്തിന് സമർപ്പിക്കുകയിൽ എന്ന് പറയുന്നുണ്ട്. അവിടെ ശരീരം എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം സൊമാറ്റ എന്ന ഗ്രീക്ക് പദമാണ്. ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം അത് മെറ്റീരിയൽ ഫോം മാത്രമാണുള്ളത്, എന്നാൽ ഒരു മെറ്റാഫിസിക്കൽ ലെവല് അതിലില്ല. പക്ഷേ ഓർത്തഡോക്സ് തിയോളജിയില് ആത്മീയതയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് അവന്റെ ശരീരം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് അദ്ദേഹം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ശരീരം കൊണ്ട് തന്നെയാണ്. അതിന്റെ രൂപാന്തരം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കർത്താവ് ക്രൂശിന്മേൽ കടന്നുകൊണ്ട് കർത്താവിന്റെ കരങ്ങളില് അല്ലെ വിലാപ്പുറത്ത് കുത്തിയ പാടുകളൊക്കെ അവിടെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ശരീരം, ഈ മണ്മയമായ ശരീരത്തിന് ഓർത്തഡോക്സ് തിയോളജിയിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. അതിന് ഒരു നമ്മുടെ രണ്ടാമത്തെ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഈ ശരീരം രൂപാന്തരപ്പെടുമെങ്കിലും ഈ ശരീരത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന കാര്യം വിസ്മരിക്കാതിരിക്കട്ടെ. മനസ്സ് മറ്റൊന്നാണ്. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 26:3 പറയുന്നുണ്ട്, സ്ഥിരമാനസിൽ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരമാനസൻ യഹോവയിൽ ആശ്രയം വെച്ചിരിക്കുന്നോണ്ട് അവനെ യഹോവ കാക്കുന്നു എന്നുള്ളതാണ്. പൂർണ്ണ സമാധാനത്തോടി കാക്കുന്നു. മനസ്സ് ദൈവത്തിൽ സ്ഥിരമായിരിക്കുവാനായിട്ട് കഴിയേണ്ടത് ആവശ്യമാണ്. ആത്മാവ് പൗരസ്ത്യ പിതാക്കന്മാരെ പലപ്പോഴും പറയാറുണ്ട്, ധ്യാനം എന്ന് പറയുന്നത് ശ്വാസം എടുക്കുമ്പോൾ കർത്താവെ നിന്നെ ഞാൻ സ്വീകരിക്കുന്ന യഹോവ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം ഓരോ മനുഷ്യനും ധ്യാനത്തിലേക്ക് ഈ ധ്യാനത്തിൽ ഇരിക്കേണ്ടത് എന്ന് പൗരസ്ത്യ പിതാക്കന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, ഈ ഓരോ ശ്വാസത്തിലും നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ദൈവത്തെ അറിയുന്ന ഒരു അനുഭവം ആയിത്തീരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഒരു അനുഭവം ആയിത്തീരും കോട്ട കാത്തുകൊണ്ട് പോകുവാനായിട്ട്. ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് കർത്താവ് ദൈവം നൽകുന്നത് നമുക്ക് കാണാം. ഏദേൻ തോട്ടത്തിൽ മനുഷ്യന്റെ മൂക്കിലേക്ക് ഊതിക്കൊണ്ട് അവനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഒരു ഇഡിയം ഉണ്ട്, ഹോൾഡ് ദ ഫോർട്ട്, ദാറ്റ് മീൻസ് ടു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ കോട്ട കാത്തുകൾ കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല റെസ്പോൺസിബിൾ ആയിട്ട് മാറുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനം 84:40 വളരെ വ്യക്തമായിട്ട് കോട്ട പൊളിഞ്ഞുപോയ മനുഷ്യന്റെ അവസ്ഥയെ വളരെ വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അതിവിടെ വായിക്കുവാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. സങ്കീർത്തനം 89:40, അവന്റെ കോട്ടയെല്ലാം തകർന്നിരിക്കുന്നതുകൊണ്ട് അവിടേക്ക് ശത്രു ഇഴച്ചു കയറുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് കോട്ട കാത്തുകൊള്ളണം എന്ന് നഹൂം പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആത്മശരീര മനസ്സിനോടുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ് ആണ് നമ്മൾ അവിടെ കാണിക്കേണ്ടത്. ആൽഫ്രഡ് ടെന്നീസൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് കവി പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, സെൽഫ് റെവറൻസ് ആൻഡ് സെൽഫ് നോളജ് ആൻഡ് സെൽഫ് കൺട്രോൾ, these three are alone lead a life to a sovereign power എന്നാണ്. മനുഷ്യ ശരീരത്തോട് മനുഷ്യ ആത്മാവിനോട് കാണിക്കുന്ന സ്വയം റെസ്പെക്ട്, ആ റെസ്പെക്ട് വളരെ പവർഫുൾ ആണ് എന്ന് ആൽഫ്രഡ് ടെന്നീസൺ പറയുന്നു. ഇതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കോട്ടയെ കാക്കണം, ശത്രുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നമ്മുടെ കോട്ടയെ കാത്തുകൊള്ളണം. മൂന്നാമതായിട്ട് പ്രവാചകൻ പറയുന്ന ഒരു കാര്യം, വഴിയെ സൂക്ഷിച്ചു നോക്കണം, വാച്ച് ദ റോഡ് കെയർഫുള്ളി. നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുന്നവരും യാത്ര ചെയ്യുന്നവരും ഒക്കെയാണ്. ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് പോകുമ്പോൾ, ഹൂസ്റ്റണിൽ നിന്ന് ന്യൂയോർക്കിലോട്ട് വരുമ്പോൾ നമുക്ക് പല സൈനുകൾ കാണുവാനായിട്ട് കഴിയും. ബി വെയർ കോഷൻ എന്നൊക്കെ പറയുന്ന കുറെ സൈനുകൾ കാണും. ഈ സൈനുകൾ ഒന്നും ശ്രദ്ധിക്കാതെ നമ്മൾ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു അപകടം വളരെ സുനിശ്ചിതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് ഇന്നത്തെ ന്യൂസ് പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വളരെ പ്രയാസകരമായ ഒരു ന്യൂസ് കാണുവാനായിട്ട് കഴിയും. ഒരു പയ്യൻ, ഒരു 26 വയസ്സുള്ള ഒരു പയ്യൻ ഒരു ബീച്ചില്, കാലിഫോർണിയയിലെ ഒരു ബീച്ചില് ചെറിയ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് അകപ്പെട്ടു പോയത്. ഒരു പക്ഷെങ്കിൽ അല്പനേരത്തെ ഒരു ഒരു ശരിയായിട്ടുള്ള ഒരു ഒരു ശ്രദ്ധ ഇല്ലാഞ്ഞതുകൊണ്ടായിരുന്നിരിക്കാം ഒരു പക്ഷെങ്കിൽ അവിടേക്ക് പോയത്. കുഴി കുഴിച്ചു വന്നപ്പോൾ നിൽക്കുന്ന ഭാഗം ഇളകിപ്പോയി എന്നാണ് ഇന്നത്തെ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വഴിയെ സൂക്ഷിച്ചു നോക്കുക, ചെയ്യുന്ന പ്രവൃത്തിയെ സൂക്ഷിച്ചു നോക്കുക. മനുഷ്യന്റെ ശരീരവും ആത്മാവുമാകുന്ന കോട്ടയിലേക്ക് വരുന്ന വഴികളാണ് അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. 5 ഇന്ദ്രിയങ്ങൾ അവന്റെ കോട്ടയിലേക്ക് തുറക്കുന്നതായ വഴികളാണ്. ആത്മാവും ശരീരവും മനസ്സുമാകുന്ന കോട്ടയിലേക്ക് തുറക്കുന്ന വഴികളാണ് അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ. കണ്ണിലൂടെയുള്ള കാഴ്ച, കാതുകളിലൂടെയുള്ള കേൾവി, നാവിലൂടെയുള്ള സംസാരം, നാസികയിലുള്ള ശ്വസനം, തൊക്കിലൂടെ തൊട്ടറിയുന്ന അനുഭവം, ഇതെല്ലാം അവന്റെ വഴികളാണ്. ഈ വഴികളിൽ ഓരോന്നിലേക്കും സൂക്ഷിച്ചു നോക്കുവാൻ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അപ്രേമിന്റെ തിയോളജി ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്രേമിന്റെ തിയോളജിയില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത്, എന്നതരങ്ങൾക്കെന്നും നീ കാവലായി നിൽക്കണമേ എന്നും എന്നുള്ളിൽ ദോഷം വിചാരിക്കാതെ ഇരിക്കണമേ എന്നൊക്കെയുള്ള പാട്ടുകള് ഒളിവായി നോക്കിയിടാതെ എന്റെ കണ്ണുകളെയും കാക്കേണമേ എന്ന്, അതുപോലെ തന്നെ വഞ്ചന കേൾക്കാതെ അടിയന്റെ കാതുകളെ കേൾക്കണമേ, ഇങ്ങനെ ഈ കോട്ടകളെ ഈ വഴിയെ പറ്റിയുള്ള ഒരു വലിയ വിശദീകരണം അപ്രേമിന്റെ തിയോളജിയിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്രേം പറയുന്ന ഇതാണ്, ഈ വഴികളെ സൂക്ഷിച്ചു കൊള്ളണം. ഈ നവും പ്രവാചകൻ പറയുന്ന ഇതാണ്, ശത്രുവിനെ തിരിച്ചറിഞ്ഞ് കോട്ടയെ കാത്തുകൊണ്ട് വഴിയെ സൂക്ഷിച്ചു നോക്കുവാനായിട്ട് കഴിയേണ്ട അനുഭവം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. 4 ഭാഗത്തേക്ക് കടന്നു വരട്ടെ, കാരണം 15 മിനിറ്റ് ആണല്ലോ അലവ് ചെയ്തിരിക്കുന്നത്, അതിനുള്ളിൽ നിർത്തേണ്ടത് കൊണ്ട് വളരെ പെട്ടെന്ന് വരട്ടെ. ശത്രുവിനെ നേരിടുവാനായിട്ട് പിന്നീട് നാഹൂം പ്രവാചകൻ പറയുന്ന 4 കാര്യം, അരമുറുക്കി നിന്നെ തന്നെ ശക്തീകരിക്കുക. അരമുറുക്കി നിന്നെ തന്നെ ശക്തീകരിക്കുക, ഇതിനെപ്പറ്റി യോബിന്റെ പുസ്തകം 38:3 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബ്രേസ് ആൻഡ് സ്ട്രെങ്തൻ യുവേഴ്സ് ഓഫ്, നിന്റെ അരയെ മുറുക്കി ഇരിക്കുക. ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് എല്ലാം ഇൻസ്റ്റന്റിനെയാണ്. നമ്മൾ മക്ഡോണൽഡ്സിൽ പോയാലും അംഗ്രീജാക്സി പോയാലും എവിടെ പോയെന്ന് പറഞ്ഞാലും എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മനുഷ്യർക്ക് ഇഷ്ടം. പ്രാർത്ഥനയാണെങ്കിലും മനുഷ്യർക്ക് ഒരുങ്ങിയിരിക്കുവാനായിട്ട് ഇഷ്ടമല്ല. പ്രാർത്ഥന വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് ഒരുക്കത്തിന്റെ ശുശ്രൂഷയുണ്ട്, ഒരുക്കത്തിന്റെ പ്രാർത്ഥനകളുണ്ട്, ആർക്കും അതൊന്നും ആവശ്യമില്ല. എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ കരങ്ങളിലൂടെ കടന്നു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അരമുറുക്കുവാനായിട്ട് ആർക്കും താല്പര്യമില്ല. ശക്തീകരണം എന്ന് പറയുന്നത് അരമുറുക്കാതെ ലഭിക്കുകയില്ല, അതിനൊരു പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. ഇന്നെല്ലാവർക്കും വേണ്ടുന്നത് നമ്മുടെ ഒരു ടിവി ഷോയിൽ പറയുന്നത് പോലെ ദേ പോയി ദാ വന്നു എന്നുള്ളതാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം, ദാ പെട്ടെന്ന് പോയിട്ട് ഇപ്പം വരണം, അതാണ് ഇന്നത്തെ മനുഷ്യന്റെ ഒരു പ്രവണത എന്ന് പറയുന്നത്. ഈ മൺകട്ടയെ ശക്തീകരിക്കുവാൻ, മനുഷ്യന്റെ ശരീരവും ആത്മാവുമാകുന്ന ഈ മൺകട്ടയെ ശക്തീകരിക്കുവാൻ, അതിനെ ഒരുക്കി കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതിന് ദൈവികമായ ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. സങ്കീർത്തനം 84:5-7 വാക്യം നമ്മൾക്ക് വളരെ പരിചിതമാണ്. ബലം നീലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 6:1-10 വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സർവായുധം വർഗം ധരിച്ചുകൊണ്ട് സാത്താനെ നേരിടുവാനായിട്ട് കഴിയേണ്ട അവസ്ഥ. സങ്കീർത്തനം 62:8, അവനിൽ ആശ്രയം വെക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് ദാവീദ് പറയുന്നു. പാട്ടുകാരനും അതുപോലെ തന്നെ പറയുന്നുണ്ട്, ലോകത്തിൽ ഏക ആശ്രയം കർത്താവ് മാത്രമാണ്. അതുകൊണ്ട് അരേ മുറുക്കി നമ്മെ തന്നെ ശക്തീകരിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം. അതിന് അല്പം താമസം ഉണ്ടായിരിക്കാം, അതിനല്പം വെയിറ്റ് ചെയ്യേണ്ടി വരിക്കും. നമുക്ക് കാത്തിരിപ്പിന്റെ ദിനങ്ങളൊക്കെ കഴിഞ്ഞ് ബന്ധിക്കോസ്തിയിലൂടെ കടന്നു വന്നവരാണ്. കാത്തിരിപ്പിന്റെ 10 എന്ന് പറയുന്നത് നമ്മെ ശക്തീകരിക്കും. ആ കാത്തിരിപ്പിന്റെ 10 ഇല്ലെങ്കിൽ ബന്ധിക്കോസ്തിയുടെ അനുഭവം യഥാവിധം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയില്ല. കാത്തിരിക്കുന്നവർക്കാണ് ശക്തിയെ പുതുക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഈ നാഹൂം പ്രവാചകൻ പറയുന്ന ഈ വാക്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയട്ടെ. വിശുദ്ധ പോളികർപ്പോസിനെ കൊല്ലുന്നതിന് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്യം വളരെ വ്യക്തമാണ്. നീ ദൈവത്തെ ഉപേക്ഷിക്കുവാനായിട്ട് ഭടന്മാര് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കിതാണ്, 86 ഐ സർവ്ഡ് ഹിം, ഹി ഹാസ് നെവർ ഡൺ മീ റോങ്. 86 ഞാൻ ദൈവത്തെ സേവിച്ചു, അവൻ എനിക്ക് ഒരു നാളും ഒരു ദോഷവും ചെയ്തിട്ടില്ല. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ജീവിതത്തിലും നമുക്ക് പറയുവാനായിട്ട് സാധിക്കേണ്ടതാണ്, എന്റെ ദൈവം ഇതുവരെയുമുള്ള എന്റെ ജീവിതത്തിൽ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. പക്ഷേ ഒരു നാളും അവൻ ആത്യന്തികമായിട്ട് ദോഷം വരുത്തിയിട്ടില്ല എന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആ ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിന്റെ, പ്രത്യേകിച്ച് അമേരിക്കയിലെ വളരെ തിരക്കേറിയ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയട്ടെ, യഥാർത്ഥ ശത്രു നമ്മുടെ ആരാണ്? എന്റെ ജീവിതത്തെ അലസമാക്കുന്ന, എന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന ശത്രു ആരാണ്? എന്റെ ശത്രുവിനെ ഞാൻ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഏത് കോട്ടയാണ് ഞാൻ കാത്തുകൊള്ളേണ്ടത്? എന്റെ ശരീരം, എന്റെ മനസ്സ്, എന്റെ ആത്മാവ്, ഇവയെ ഞാൻ കാത്തുകൊള്ളുന്നുണ്ടോ യഥാവിധം? അതിനെ നശിപ്പിക്കുവാനായിട്ട് ഏതെങ്കിലും രീതിയിൽ സാധിക്കുന്നുണ്ടോ അതിൽ നിന്ന് നമുക്ക് മുക്തമാകാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വഴിയെ തിരിച്ചറിയണം, വഴിയെ സൂക്ഷിച്ചു കൊള്ളണം. ആ വഴിയെ സൂക്ഷിക്കേണ്ടത് എപ്രകാരമാണ്? പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ നാക്ക്, ഇതിൽ നിന്നെല്ലാം വരുന്ന ഓരോ കാര്യങ്ങളും അതോരോ വഴികളാണ് നമ്മുടെ കോട്ടയിലേക്കുള്ളത്. ഈ കോട്ടയിലേക്കുള്ള വഴികളെ സൂക്ഷിച്ചു നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അതിനെ സൂക്ഷിച്ചു കൊള്ളേണ്ടത് ആവശ്യമാണ്. അരമുറുക്കി നമ്മെ തന്നെ ശക്തീകരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തില് നല്ലൊരു ജീവിതം ആ രീതിയിൽ കരുപ്പിടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ജി ശങ്കരക്കുറുപ്പിന്റെ പതികന്റെ പാട്ട് എന്ന് പറയുന്ന ഒരു പാട്ടിനകത്ത് ഇപ്രകാരം പറയുന്നുണ്ട്: ഇരുളിൽ നിന്ന് എന്നും ഇരുളിലേക്കും, സ്വയം മരുവിൽ നിന്ന് എന്നും മരുവിലേക്കും, പല യുഗമായി കടന്ന് ചുറ്റിത്തിരിഞ്ഞലയും മനസ്സിന് ദുരന്ത ദാഹം. അതുകൊണ്ട് ഇരുളിൽ നിന്ന് ഇരുളിലേക്ക് പോകാതെ, മരുവിൽ നിന്ന് മരുവിലേക്ക് പോകാതെ, പല യുഗമായി ചുറ്റിത്തിരിയുന്ന നമ്മുടെ മനസ്സിന് ഒരു ദുരന്തം സംഭവിക്കാതെ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ മനസ്സുറപ്പിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ദൈവം തമ്പുരാൻ ബലഹീനായി എന്നെയും നിങ്ങളേവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരവസരം തന്ന അഭിവന്യ തിരുമേനിയോടും രാജേഷ് അച്ഛനോടും അതോടൊപ്പം തന്നെ ഈ ശ്രദ്ധിച്ച നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു.
നാഹും പ്രവാചകന്റെ പുസ്തകം 2:1 ആധാരമായി എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട എം ഡി വർഗീസ് അച്ഛൻ നടത്തിയ അനുഗ്രഹീതമായ ധ്യാനത്തിനായിട്ട് പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. നമ്മള് ആരും വളരെ അധികം പേരും ശ്രദ്ധിക്കാത്ത ഒരു ഒരു പുസ്തകവും അധ്യായവും വാക്യവും ഒക്കെയാണ് ഇത് എന്നുള്ളത് അറിയാം. 8-ാം നൂറ്റാണ്ടിൽ അസീറിയയുടെ നാശം പ്രവചിക്കുന്ന പ്രവാചകനാണ് നാഹും. എന്നാൽ ഈ പ്രത്യേക വാക്യം ഇസ്രായേലിനെ ധൈര്യപ്പെടുത്തുന്ന വാക്യമാണ്. അസീറിയൻസിന്റെ ശക്തമായ പീഡ ഇസ്രായേൽ യഹൂദിയ അനുഭവിക്കുമ്പോ അസീറിയൻ രാജാവായ സൻഹരീബും അതിന്റെ അസീറിയയുടെ തലസ്ഥാനമായ നിനുവയും അത് അതിന്റെ നാശത്തെ പറ്റി പറയുകയും അത് നശിച്ചു പോകുമെന്ന് പറയുകയും ചെയ്യുന്ന വലിയ ഒരു ആ സംഭവമാണ്, ആ പ്രവചനമാണ് പ്രവാചകൻ നടത്തുന്നത് ഈ പ്രവചന പുസ്തകത്തിൽ. ഈ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കാര്യം നമുക്ക് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 19-ാം അധ്യായത്തിലുണ്ട്. 185,000 പേര് അസീറിയയിലെ അസീറിയയിൽ നിനുവെ പട്ടണത്തിലെ 185,000 പേരെ ബാബിലോണിയൻ രാജാവായ നെബുക്കദ്നേസർ കൊന്നെടുക്കുന്ന ചരിത്രമൊക്കെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ അവിടെ പരാമർശിക്കുന്നു. അങ്ങനെ നെബുക്കദ്നേസർ രാജാവ്, ബാബിലോണിയൻ രാജാവായ നെബുക്കദ്നേസർ അസീറിയ നശിപ്പിക്കുമെന്നും അതുകൊണ്ട് നമ്മുടെ ശത്രു അവൻ ഇല്ലാതാകും, അതുകൊണ്ട് ഇസ്രായേലിന്റെ മഹത്വം യാക്കോബിന്റെ മഹത്വത്തെ പോലെ വീണ്ടും ഉണ്ടാകുമെന്നുമൊക്കെ പറഞ്ഞ് ഇസ്രായേലിനെ ധൈര്യപ്പെടുത്തുന്ന ഒരു പ്രവാചകനാണ് നാഹും പ്രവാചകൻ. അവിടെ പറയുന്നത് സംഹാരൻ നിനക്കെതിരെ കയറി വരും, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. അച്ഛൻ പറഞ്ഞ് നമ്മളിപ്പോ സാധാരണ ഈ ശത്രുവായിട്ട് കാണുന്നത് അത് നമ്മുടെ ഈ സംഭാഷണങ്ങളൊക്കെ ശ്രദ്ധിച്ചറിയാം. നിങ്ങൾ ഈ ആളുകൾ സംഭാഷണം നടത്തുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ നമ്മൾ വെറുക്കുന്നതെന്ന് പറയുന്ന മനുഷ്യരെയാണ്, നമ്മുടെ കൂടെ താമസിക്കുന്ന മനുഷ്യരെയാണ്. അൾട്ടിമേറ്റ്ലി നമുക്കറിയാമല്ലോ എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്. അവരുടെ എന്തെങ്കിലും കുറവുകളും ബലഹീനതകളും ഒക്കെയാണ് നമ്മൾ എപ്പോഴും ചൂണ്ടിക്കാട്ടുകയും അങ്ങനെ അവരെ വെറുക്കുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കോട്ട കെട്ടുകയും കോട്ട കാത്തുകൊള്ളുകയും വഴി സൂക്ഷിക്കുക അരമുറിക്കുകയും ഒക്കെ ചെയ്യേണ്ട സംഗതി ഏത് ശത്രുവിനെ പറ്റി ഓർത്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് അച്ഛനത് നേരത്തെ സൂചിപ്പിച്ചു, ഇന്ന് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മൂല്യച്ചുതി, അത് അതിന് കാരണമാകുന്ന സംഗതികൾ, അത് നമ്മുടെ വിവിധങ്ങളായ അഡിക്ഷൻ, അത് ഫേസ്ബുക്ക് ആണെങ്കിലും ഇന്റർനെറ്റ് ആണെങ്കിലും മദ്യമാണെങ്കിലും മറ്റ് പല സംഗതികളാണെങ്കിലും ഈ ക്രൈസ്തവ ജീവിതത്തിന് വിഘാതമായി നിൽക്കുന്ന എല്ലാ സംഗതികളെയും അതിൽ നിന്ന് ജീവിതത്തെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം കോട്ട കാത്തുകൊള്ളുവാനും വഴി സൂക്ഷിക്കുവാനും അരമുറുക്കുവാനും സാധിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന സംഗതിയാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുഷിച്ച പ്രവണതകൾ പ്രത്യേകിച്ചും അമേരിക്കയിലെ ഈ മോഡേൺ ലൈഫ് സിറ്റുവേഷനിൽ നാം നമ്മുടെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് പലതരത്തിൽ മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തെ ക്രിസ്തീയമാക്കുവാൻ അനുയോജ്യമായ രീതിയിൽ നമ്മുടെ വഴികളെയും നമ്മുടെ കോട്ടകളെയും നമ്മുടെ ജീവിതത്തെയും ഒക്കെ ഒന്ന് സംരക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മെ പഠിപ്പിക്കുന്ന നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് നാഹും പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും പ്രത്യേകമായിട്ട് ഇന്ന് നാം ധ്യാനിച്ച രണ്ടാം അധ്യായം ഒന്നാം വാക്യം. അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദിയും പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ പ്രത്യേകം അറിയിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷകളെയും ഇടവക പ്രവർത്തനങ്ങളെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഗായകന്റെ ഒരു ഗാനം ആലപിക്കുന്നു, തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു.
കുർബാന ക്രമത്തിലെ സ്ലീവ നമസ്കാരത്തിന്റെ സൂത്താറ പ്രാർത്ഥനയിൽ മറപ്രേമിന്റെ ഗോവൂസ നമുക്ക് ചേർന്ന് പാടാം. ആർദ്രത തോന്നണമേ നാഥ, ഈ കർമ്മം കൈക്കൊള്ളണം.
ആർദ്രത തോന്നണമേ നാഥ,
പൊന്നോഷം നമ്മുടെ ശിരസ്സുകളുടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായിട്ട് പേര് നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ലുക്കീമിയ ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്ന മക്കീക്ക, ക്യാൻസറിന്റെ രോഗം മൂലം പ്രയാസപ്പെടുന്ന റോസമ്മ, അതുപോലെ തന്നെ മോളി, സിസിലി, കുഞ്ഞുമോൾ, അതുപോലെ തന്നെ ക്യാൻസർ രോഗം വന്ന് ഇപ്പോഴും പ്രാപിക്കുന്ന പ്രിയപ്പെട്ട നീങ്ങുഞ്ഞ്, സോണിയ, ഡയാലിസിസിന് വിധേയമായിരിക്കുന്ന കുഞ്ഞുമോൻ, അതുപോലെ തന്നെ പാർലൈസായിട്ട് പ്രയാസം അനുഭവിക്കുന്ന മോളി, നമ്മുടെ ഓർമ്മയിൽ പ്രാർത്ഥനയ്ക്ക് പേര് നൽകിയിട്ടുള്ളവരും പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ള ആളുകളെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. രോഗികളായിട്ട് മാത്രമല്ല വിവിധ തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും മാനസിക ആലോചനകളും അസ്വസ്ഥതകളും ഒക്കെ അനുഭവിച്ച് ഭവനത്തില്, ആശുപത്രിയില്, മറ്റു സ്ഥലങ്ങളിൽ കഴിയുന്ന എല്ലാ മക്കളെയും എല്ലാ ദൈവ വിശ്വാസികളെയും ദൈവസന്നിധിയിൽ നിന്നത് സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും കർണയുടെ ഉറവിടവുമായിരിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, ഈ രോഗികളൊക്കെയും നിങ്ങളുടെ കർണയുടെ മുമ്പിൽ ഞങ്ങൾ വീണ്ടും സമർപ്പിക്കുന്നു. ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്രവസ്ഥയായി അവരെ ആർദ്രതയോടുകൂടി സ്നേഹിക്കുന്ന കാരുണ്യവാനെ, വിളിക്കുകയും വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ഓർപ്പിക്കുകയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്ന അടിയങ്ങളൊക്കെയും കുറവുള്ളവരും കുറ്റമുള്ളവരും ബലഹീനതുമാണെങ്കിലും ഞങ്ങളുടെ ബലഹീനതയിലേക്ക് സൂക്ഷിച്ചു നോക്കാതെ അപേക്ഷകളെ ശ്രദ്ധിക്കാൻ തക്കവണ്ണം മാനിക്കാൻ തക്കവണ്ണം തിരുമല ഫലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദന അനുഭവിക്കുന്നവർക്കും ദുഃഖം അനുഭവിക്കുന്നവർക്കും തമ്പുരാനെ അവിടെ നിന്നല്ലാതെ മറ്റ് സങ്കേതമോ ആശ്രമമൊന്നുമില്ല. ഏറ്റവും വലിയ മനസ്സോടുകൂടി, ഏറ്റവും വിനയത്തോടുകൂടി പരിപൂർണമായി ശിരസ്സുകളെ സമർപ്പിച്ച് അങ്ങയുടെ കരുണയാകുന്ന പ്രപാദത്തിന്റെ ശിരസ്സുകളെ നമ്മൾ അടുത്ത് വരുമ്പോൾ അടിയങ്ങളെ ഉപേക്ഷിക്കാതെ യാതനകളെ കൽക്കൊണ്ട കോണം തിരുമല ഫലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കൊക്കെയും അവിടുന്ന് ആശ്വാസമാകണം. ദൈവമേ, അങ്ങയുടെ ശുശ്രൂഷ കാലഘട്ടങ്ങളിലൊക്കെയും അങ്ങയുടെ അടുത്ത് വന്ന എല്ലാ നീചരായ ഭാവികൾക്കുമൊക്കെയും അവിടുന്ന് സൗഖ്യം നൽകുകയും അവരെ ശുദ്ധീകരിച്ച് ബലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. അതിലാണെങ്കിലെ മക്കളെയൊക്കെ പ്രത്യേകിച്ച് ക്യാൻസറിന്റെയും മറ്റു തരത്തിലുള്ള ഭീകരമായ രോഗവും വേദനയും മൂലം വളരെ തീവ്രമായി അസ്വസ്ഥതയോടെ കഴിയുമ്പോൾ വൈദ്യന്മാരും ഔഷധങ്ങളൊക്കെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നിരാശയുടെ ആഴങ്ങളിലേക്ക് വീഴാതെ അങ്ങയുടെ പ്രത്യാശയുള്ള കരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രയാസങ്ങളെ അതിജീവിക്കാനും പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടക്കാനുള്ള മാനസിക ബലവും ശക്തിയും കൊടുത്ത് എന്റെ ദാസരെയൊക്കെ അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ഒരുപാട് അലോസനകൾ മൂലം, കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതകൾ മൂലം പ്രയാസപ്പെടുന്ന എല്ലാ മക്കളെയും തമ്പുരാനെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഓരോ ഭവനങ്ങളിലും അവിടുന്ന് നായകനും അവിടുന്ന് നാഥനും നടത്തിപ്പുകാരനുമായിരിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, യുവാക്കന്മാരെ യുവതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പൈശാചികമായ ലോകത്തിലൊക്കെ ജീവിക്കുമ്പോൾ തിന്മയുടെ പ്രേരണ, പ്രത്യേകിച്ച് പൈശാചികമായ ബന്ധനത്തിലൊക്കെയും ഈ പ്രപഞ്ചത്തിൽ നടമാടിക്കൊണ്ട് പിന്നെ മക്കളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ തിന്മയുടെ പൈശാചിക വഴികളെ നല്ല ബോധ്യത്തോടുകൂടി തിരിച്ചറിഞ്ഞ് അവയെ ഉപേക്ഷിക്കുവാനും അങ്ങയുടെ മാർഗം ശക്തിയോടും ഭക്തിയോടും തിരിച്ചെടുത്തുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന ആത്മീയ ബലം പിന്നെ മക്കൾക്കൊക്കെ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലെ കലഹങ്ങളും അസ്വസ്ഥതകളും ഒക്കെ വളർന്നു വരുന്നു. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ വളരെയധികം വളർന്നു വരുന്നു. സമ്പ്രാനെ, എല്ലാ കുടുംബങ്ങളിലും അവിടുന്ന് നായകനായതുകൊണ്ട് അന്ന് നാഥനായതുകൊണ്ട് ശിഥിലീകരിക്കപ്പെട്ട കുടുംബങ്ങളെ അവിടുത്തെ സ്നേഹത്തിന്റെ ബന്ധത്തിൽ കൂട്ടിച്ചേർക്കണമെന്ന് കർണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാരെ പരസ്പരം സ്നേഹിക്കുവാനും ആ സ്നേഹത്തിന്റെ മാർഗത്തിൽ കൂടി മക്കളെ സ്നേഹത്തിന്റെ മഹത്വത്തിലേക്ക് ഔന്നത്തിലേക്ക് വളർത്തുവാൻ തക്കവണ്ണം ഒക്കെയും കുടുംബ ബന്ധങ്ങളെ സാധ്യമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾ ധാരാളമായിട്ടുണ്ട്. അവരുടെയൊക്കെ വേദനകളെ വീണ്ടും ഞങ്ങൾ ഓർക്കുകയും അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തമ്പുരാനെ അങ്ങയോട് ചേർന്ന് പ്രതിസന്ധി സന്തോഷമാക്കി തീർക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സഭയെ ഓർക്കുന്നു, സഭയെ നയിക്കുന്ന പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പ്രത്യേകിച്ച് ഭദ്രാസനത്തെ ഭദ്രാസനം നയിക്കുന്ന പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെയും എല്ലാ വിശ്വാസികളെയും ഈ സഭയെ മുഴുവനായിട്ട് മുഴുവൻ ഭദ്രാസനങ്ങളെയും ഭദ്രവുമ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീയ കേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ ആത്മീയ സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെ ഭദ്രൂപ സമർപ്പിക്കുന്നു. ജനപ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹമായി മുന്നോട്ട് വളരുവാൻ തക്കവണ്ണം ഖബറാനെ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്കിൽ ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ എസ്എൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ. മിഡിൽ ഈസ്റ്റിലൊക്കെ നടക്കുന്ന യുദ്ധങ്ങളും മിസൈൽ ആക്രമണങ്ങളും പ്രത്യേകിച്ച് തകർന്നു വീഴുന്ന ഫ്ലൈറ്റുകൾ അതിലുള്ളിൽ വസിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവമേ അവരെയൊക്കെ രൂപ സമർപ്പിക്കുന്നു. മറ്റവരുടെ വേർപാട് മൂലം നിരാശരായി വീഴുന്ന എല്ലാ സഹോദരങ്ങളെയൊക്കെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. പിശാച് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ പിശാചിന്റെ തന്ത്രബുദ്ധിയെ അതിജീവിച്ചുകൊണ്ട് നീക്കിക്കളഞ്ഞുകൊണ്ട് തമ്പുരാനെ അവിടെ ഈ ലോകത്തെ അങ്ങയുടെ രാജ്യം വരത്തക്കവണ്ണം നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ ക്രിസ്ത്യാനിത്വത്തെ മുഴുവനായി തുടച്ചു നീക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഈ ലോകത്തിലെ ദുഷ്ടശക്തിയെ തമ്പുരാനെ സമഗ്രമായ തവണ തുടച്ചു നീക്കിക്കളഞ്ഞ് അങ്ങയുടെ രാജ്യം സ്ഥാപിക്കാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. സംരക്ഷിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒന്നും അടിയങ്ങൾക്കില്ല. പ്രത്യേകിച്ച് ഭരണകർത്താക്കളിലൊക്കെയും അവരുടെ മനസ്സുകളിലൊക്കെയും അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്വം മുറുകെ പിടിക്കുന്ന ഒരു ലോകമായിട്ട് ഇതിനെ മാറ്റുവാൻ തക്കവണ്ണം ഓരോ ദേശത്തെയും ഭരണാധികാരികളെ അവരുടെ ഉള്ളിൽ അവിടുന്ന് പ്രവർത്തി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ രൂപ സമർപ്പിക്കുന്നു. ഇത് സംബന്ധിക്കുന്നവർക്കും നേതൃത്വം കൊടുക്കുന്നവർക്കും ഒക്കെ അനുകരമായി തീരുവാൻ തക്കവണ്ണം സംഗതിയാക്കണം. പ്രത്യേകിച്ച് തിരുവചന ശുശ്രൂഷിച്ച് അവരുടെ കർത്തൃദാസിനെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. അനേകരെ അങ്ങയുടെ ആത്മീയ പാതയിൽ നയിക്കാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന കഴിവും പ്രാപ്തിയും കൊടുക്കണമേ. ഇവിടെ ഏത് മേഖലയിൽ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നു അവിടേക്കും പൂർണ്ണ വിജയം കൈവരിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. അദ്ദേഹത്തിന്റെ കുടുംബത്തെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാ വാഴ്ത്തപ്പെട്ട മക്കളെയും തമ്പുരാനെ അവിടെ ശ്രദ്ധിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളും ഈ പ്രാർത്ഥനകളൊക്കെയും വ്യക്തിജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. രോഗികളെയും കുറ്റങ്ങളൊക്കെ നീക്കിക്കളയണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയ എല്ലാ മാതാപിതാക്കളെയും രൂപ സമർപ്പിക്കുന്നു. നീതിവാന്മാരുടെ നന്മയുള്ളവരുടെ കാലത്തിൽ ഓഹരി അവകാശം കൊടുക്കണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞ ആളെ സൂചിച്ചു കൊടുത്തവനായിട്ട് തന്നെ
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ ഞങ്ങളെല്ലാവരോട് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കുന്ന നിന്റെ മക്കളെല്ലാവരോട് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ മധ്യസ്ഥത ആവശ്യപ്പെട്ടിരിക്കുന്ന കർത്താവെ രോഗത്തിലും ശുശ്രൂഷയിലുമായിരിക്കുന്ന ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാവരോട് അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും ആറാകണം.
നേതൃത്വം കൊടുക്കുന്ന തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ തിരുവേദന ഉത്സവം നിർവഹിച്ച് നമ്മളെ ധന്യമാക്കിയ വന്നിയ എന്റെ സ്നേഹിതനായിരിക്കുന്ന അന്ത്യവർഗസ്ഥനോടുള്ള നന്ദിയും സ്നേഹവും പ്രശ്നങ്ങൾ അറിയിക്കുന്നു. ഗായക സുപ്രോട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന സന്തോഷത്തിനോടും ഗായക സംഘത്തോടും അതുപോലെ തന്നെ ഏതോസം വായിച്ച പ്രിയപ്പെട്ട രാജൻ അതുപോലെ റെക്കോർഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട മനോജ് എല്ലാവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ചതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദികരും ഇത് സ്ഥലങ്ങളിലൂടെ പ്രാർത്ഥന കൂട്ടാൻ സംബന്ധിക്കുന്ന എല്ലാ വാഴ്ത്തപ്പെട്ട ദൈവ മക്കളെയും അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.